الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. سهودرين അലിമാം അൽ കബീർ വഖീബ് ഇബ്നുൽ ജറാഹ് റഹിമഹുള്ളയുടെ കിതാബു സുഹദ്, അതിലെ സഹീഹായ ചില അസറുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലടുത്ത ബാബ്, 15-ാമത്തെ ബാബ്, ബാബ് തവാളു വലൈസ സൂഫ് ലുബ്സു സൂഫ്. തവാളു വിനയത്തിൻ്റെയും അതുപോലെ തന്നെ സൂഫ്, സൂഫ് എന്ന് പറഞ്ഞാൽ പരിവരുത്ത കമ്പിളി പോലത്തെ വസ്ത്രമാണ്, അത് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ സൂഫി എന്നുള്ള പദം ഉണ്ടായത് ഇങ്ങനത്തെ സൂഫ് ധരിച്ചുകൊണ്ടാണെന്നും അതല്ല അഹ്ലു സുഫ മസ്ജിദിൽ താമസിച്ചിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ സുഹദിന്റെ ബാബിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് അസറുകൾ പറയാണ്. ഹദ്ദസന ഇസ്രായീൽ അൻ അബി ഇസ്ഹാഖ് അൻ അബി ഉബൈദ വബിൽ അഹ്വസ് അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: കാനത്തിൽ അംബിയാഉ ഖബ്ലകും ലാ യസ്തഹൂന മിൻ അൻ യൽബസു സൂഫ വയർകബുൽ ഹുമറ വയഹ്ലിബുൽ ഗനം. കാനത്തിൽ അംബിയാഉ ഖബ്ല കാനത്തിൽ അംബിയാഉ ഖബ്ലകും, നിങ്ങളുടെ മുൻപ് ഉണ്ടായിരുന്ന നബിമാർ, ലാ യസ്തഹൂന മിൻ അൻ യൽബസു സൂഫ, അവർ ലജ്ജിച്ചിരുന്നില്ല, അവർക്കൊരു കുറവായിരുന്നില്ല ഈ സൂഫ് ധരിക്കൽ. അതായത് എപ്പോഴും ഇങ്ങനെ തിളങ്ങുന്ന പട്ടു പോലത്തെ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലത്തെ വസ്ത്രങ്ങൾ ധരിക്കാതെ ഈ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരു മോശമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. വയർക്കബു അൽഹമറ, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നതും ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. വയഹ്ലിബു അൽഗനമ, ആടിനെ കറക്കുന്നതും അവർക്കൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ പറയുന്നത് തവാളു ആണ്, അതായത് വിനയം, അതായത് സുഹദിന്റെ ഒരു ഭാഗമാണ്, നല്ല വിനയമായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നത്. അതായത് ആളുകൾക്ക് കഴുതപ്പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഒരു മോശമാണ്, ആടിനെ കറക്കുക എന്ന് പറഞ്ഞ ഒരു മോശമാണ്, കുറച്ച് കട്ടിയുള്ള പരിവരുത്ത വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞ ഒരു മോശമാണ്. അങ്ങനെ മോശം ധരിക്കുന്ന ആളുകളുണ്ടാവും, അവരെപ്പോഴും നല്ല വസ്ത്രവും നല്ല കുതിരപ്പുറത്തും അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള നബിമാർക്ക് അതിനൊരു ലജ്ജയും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് ഈ അസറിൽ. അടുത്ത ഒരു അസർ: ഹദ്ദസന അൽ മസ്ഊദി അൻ അലി ഇബ്നു ബദീമ അൻ ഖൈസ് ഇബ്നു ഹബ്തർ ഖാല ഖാല അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരിക്കണം. അല ഹബ്ബദൽ മക്രൂഹാത്ത്, എന്ത് രണ്ട് നല്ല കാര്യങ്ങളാണ് ആളുകൾ വെറുക്കുന്ന രണ്ട് കാര്യങ്ങൾ, അൽ മൗത്തു വൽ ഫഖറു, മരണവും ദാരിദ്ര്യവും, ഇത് എന്ത് നല്ല കാര്യങ്ങളാണ്. വഇമുല്ലാഹ്, അല്ലാഹു ആണ്, മാ ഹുവ ഇല്ലാ അൽ ഗിനൽ ഫഖർ, ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ ഐശ്വര്യമാണോ എന്നുള്ളത് വിഷയമല്ല. വമാ ഉബാലി ബി അയ്യിഹിമ ഉബ്തുദിഉതു, ഏതുകൊണ്ടാണോ എനിക്ക് ഉണ്ടാവുന്നത് അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഇൻ കാനൽ ഗിന, ഐശ്വര്യമാണെങ്കിൽ, ഇൻ ഫീഹിൽ അൽഅത്ഫു വഇൻ കാനൽ ഫഖറു ഇൻ ഫീഹിൽ അസ്സബ്ർ, ഐശ്വര്യമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു കൃപയും കാരുണ്യവുമാണ് എനിക്ക് ഉണ്ടാവുക, ദാരിദ്ര്യമാണെങ്കിലോ അതിൽ സബറായിരിക്കും ഉണ്ടാവുക. وذلك بان حق الله في كل واحد منهما واجب. الله سبحانه وتعالى നമ്മുടെ മേലെയുള്ള ഹക്കുകൾ നിർബന്ധമാണ്. ഇതും ഈ തവാളുവിന്റെ ബാബിൽ പറയുന്ന, അതായത് മരണവും ദാരിദ്ര്യവും പറഞ്ഞ എന്താണ്, ആളുകളൊക്കെ വെറുക്കുന്ന രണ്ട് കാര്യങ്ങൾ, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ മരിക്കണം എന്ന് ദാരിദ്ര്യം ഉണ്ടാവണമെന്നും. പക്ഷേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ രണ്ടിലേതായാലും അതിൽ ഓരോന്നിലും ചെയ്യേണ്ട ഇബാദത്തുണ്ട്, നമ്മൾ അള്ളാഹു നമ്മൾ കൊടുക്കേണ്ട ഹക്കുണ്ട്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന് ശുക്ര ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ ദാരിദ്ര്യം അനുവദിക്കുന്നെങ്കിലോ നമ്മൾ സബർ ചെയ്യണം, അതിൽ ക്ഷമിക്കണം, അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്തായിരുന്നാലും നമുക്ക് അള്ളാഹുവിനോടുള്ള ഹക്ക് അത് നിർബന്ധമാണ്, അത് എല്ലാ സമയത്തും നിർബന്ധമാണ്. ചില ആളുകള് സമ്പത്തുള്ളപ്പോൾ നമുക്ക് പള്ളിയിൽ പോവാ, നല്ല പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ പള്ളിയിൽ പോവാ, അല്ലെങ്കിൽ അത് പിന്നെ നല്ല ഐശ്വര്യമുള്ള സമയത്ത് മസ്ജിദ് അല്ലെങ്കിൽ അള്ളാഹിന് ഇബാദത്ത്, ദാരിദ്ര്യം വന്നാൽ അള്ളാഹിന് ഇട്ടിട്ട് പോകുന്ന അവസ്ഥ. ചില ആളുകൾ നേരെ എതിരായിരിക്കും, ദാരിദ്ര്യം ഉള്ളപ്പോ അള്ളാഹുലേക്ക് എല്ലാ ആവശ്യക്കാരനായിരിക്കും, അള്ളാഹ് കൂടുതൽ ഇബാദത്തൊക്കെ, എന്നിട്ട് അള്ളാഹ് സമ്പത്ത് കൊടുത്താലോ അവൻ അള്ളാഹിനെ ഒഴിവാക്കും, അതിന് സമ്പത്ത് എന്റെ അറിവോണ്ട കിട്ടിയതെന്ന് പറയും. ഏത് സമയത്തും ഒരേപോലെ ആവശ്യക്കാരനാണ് ആര്, അടിമ അള്ളാഹുലേക്ക്. അതുപോലെ അള്ളാഹുവിനോടുള്ള ഹക്കും ഒരുപോലെയാണ്. അടുത്തൊരു അസർ: ഹദ്ദസന റബീഉ ബിനു സബീഹ് അനിൽ ഹസൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إن الله يحب الحي الحليم المتعفف ويبغض البذيء السائل الملحف. الله سبحانه وتعالى ഇഷ്ടപ്പെടുന്നു الحي ലജ്ജയുള്ളവനെ, ലജ്ജയുള്ളവനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. ലജ്ജ എന്നുള്ളത് മഹത്തരമായിട്ടുള്ള സ്വഭാവ ഗുണമാണ്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട, നാം അത് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് ലജ്ജ എന്നുള്ളത്. അള്ളാഹുവിന്റെ സിഫത്ത്, അതായത് നേച്ചമായ കാര്യങ്ങളോട് വെറുപ്പുണ്ടാകുന്ന, അതിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥ, അതാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അൽ ഹലീമ, ഹിൽമുള്ളവൻ. ഹിൽമ എന്ന് പറഞ്ഞാൽ വിവേകമെന്നോ അവധാനത എന്നോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കൃത്യമായി ചെയ്യുന്ന ഒരു ആ രീതിയിലുള്ള ഒരു വ്യക്തി അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അൽ മുതഅഫിഫ്, തഅഫ്ഫുഫ് ഉള്ളവൻ, അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, ഹലാലിൽ തൃപ്തിപ്പെടുന്ന, അതേത് മേഖലയിലും സമ്പത്താവട്ടെ വിവാഹമാവട്ടെ ഹലാലിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള ആളുകളെ മൂന്ന് കൂട്ടരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നുണ്ട്. വയുബഗദു, അള്ളാഹു വെറുക്കുന്നു, അൽ ബദീഅ, മ്ലേച്ഛതകൾ സംസാരിക്കുന്ന ആളുകൾ, ഫഹ്ഷത്തുകൾ സംസാരിക്കുന്ന, അങ്ങനത്തെ വൃത്തികേടുകൾ സംസാരിക്കുന്ന ആളുകളെ, വസ്സായില, ധാരാളമായി ചോദിക്കുന്ന ആളുകൾ, അൽമുൽഹിഫ, അതുപോലെ തന്നെ അനാവശ്യമായി ധാരാളം വർത്തമാനം പറഞ്ഞ്, ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞിറക്കുന്ന ആളുകളെ, ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുകയും ചെയ്യുന്നു. ഇത് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ സഹോദരങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന ഈ ഗുണം ഞാൻ എങ്ങനെ നേടിയെടുക്കുമെന്നായിരിക്കണം, എങ്ങനെയാണ് ഇത് നേടിയെടുക്കേണ്ടത്. അപ്പൊ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ ഒരുപാട് ഖുർആനിൽ കാണാം, ഹദീസിൽ കാണാം. തഖ്വ, സബ്ർ, ഇഹ്സാന്, ശുദ്ധി, അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതെങ്ങനെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അള്ളാഹു തആല വെറുക്കുന്ന കാര്യങ്ങൾ കേട്ടാലോ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകണമെന്നുമാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഈ ഹദീസിനോടൊപ്പം മറ്റൊരു വിവാഹത്തിൽ കാണാം, അല്ലദീൻ ഉഅതിയ അഫ്റത ഫിൽ മദ്ഹി. ഈ ആളുകളുടെ പ്രത്യേകത പറയാണ്, നേരത്തെ പറഞ്ഞ വെറുക്കുന്ന ആളുകളുടെ പ്രത്യേകത പറയാണ്, അവർക്ക് നൽകപ്പെട്ടാൽ അവർ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ നല്ല പൊക്കി പറഞ്ഞ് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. വൈൻ മുനിഅ അഫ്റത വിദ്ദം, അവർക്ക് എന്തെങ്കിലും തടയപ്പെട്ടാലോ അവര് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവിനെയും അതുപോലെ എല്ലാത്തിനെയും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. വറഫ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗതഹു, ഇത് പറയുമ്പോൾ റസൂലുള്ള ശബ്ദം ഉറക്കെ ആക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്ത് ഹദീസ് കേട്ടാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സിഫത്തുകൾ എന്ത് കേട്ടാലും നാം അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നും അത് എത്രത്തോളം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് നാം പരിശോധിക്കേണ്ടത്. അടുത്തൊരു അസർ, ഹദ്ദസന അലി ഇബ്നു റിഫാഅത്ത് ഖാല സമിഅതു ഹസൻ യഖൂൽ, ഹസൻ ബസരി റഹിമഹുല്ലാ പറയുകയാണ്, ബലഗന, നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അന്ന ഫുഖറാഉൽ മുസ്ലിമീന യദ്ഖുലൂന അൽജന്നത ഖബ്ല അഗ്നിയാഇഹിം ബിഅർബഈന ആമ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ദരിദ്രർ സമ്പന്നരെക്കാൾ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എങ്ങോട്ട് പ്രവേശിപ്പിക്കപ്പെടും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇതിന്റെ അർത്ഥം സ്വർഗത്തിൽ ദർജയിൽ ദരിദ്രന്മാർ മുന്നിലായിരിക്കുന്നല്ല പ്രവേശിക്കുന്നത്. കാരണം എന്താ, സമ്പന്നർക്ക് ഹിസാബ് കുറച്ചുണ്ടാവും, അവരെ സമ്പത്തിന്റെ ഹിസാബ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടേ പ്രവേശിക്കുകയുള്ളൂ. പക്ഷെ സ്വർഗത്തിൽ എന്താണ് അവസ്ഥ, സമ്പന്നർ ചിലപ്പോൾ ഉന്നതമായ ദർജയിൽ ഉണ്ടാവും അവരെ അമാലുകൾക്ക് അടിസ്ഥാനത്തിൽ. ദർജകളുടെ കാര്യമല്ല ഈ പറയുന്നത്, സ്വർഗത്തിന്റെ പ്രവേശനങ്ങളുടെ, കാരണം ഹിസാബിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. എന്നിട്ട് പറയാണ്, വല്ലാഹറൂന ജുസാഉൻ അലാ റുകുബിഹിം, മറ്റൊരു കൂട്ടർ വരും, മുട്ടിലഴഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വരും. ഫയഅതീഹിം റബ്ബുഹും, അവരിലേക്ക് അവരെ റബ്ബ് വരും. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, അൻതും കുന്തും ഹക്കാമന്നാസ് വവുലാത ഉമൂരിഹിം, നിങ്ങളല്ലേ ജനങ്ങളിൽ വിധി കൽപ്പിച്ചിരുന്നവർ, ജനങ്ങളുടെ ഭരണാധികാരികളായിട്ടുണ്ടായിരുന്നവർ, അധികാരമുണ്ടായിരുന്ന ആളുകളാണ്. മുട്ടിലഴിഞ്ഞ അവസ്ഥയിൽ അവർ വരും. ഫഇൻദകും ഹാജതി വതുൽബതി, നിങ്ങളോട് എനിക്ക് ഒരാവശ്യമുണ്ട്, എനിക്കൊരു ചോദിക്കാനുണ്ട്. എന്നിട്ട് ഹസൻ ബസീർ റഹിമഹുള്ള പറയാണ്, ഫസമ്മ ഹിസാബുൻ ശദീദുൻ ഇല്ലാ മാ യസ്സറല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കാത്തവർക്ക് അവിടെ ശക്തമായ ഹിസാബായിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രശസ്തി, പദവി, സ്ഥാനം, ഇതുപോലുള്ള കാര്യങ്ങളോട് നമുക്ക് ഹുബ്ബുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ദീനിനെ ഫസാദാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്, ആട്ടും കൂട്ടത്തിലേക്ക് രണ്ട് ചെന്നായങ്ങൾ ചെല്ലുന്നത് പോലെയാണ് ദീനിലേക്ക് ഒരുത്തന് ഈ പ്രശസ്തി മോഹമൊക്കെ കയറി കഴിഞ്ഞാൽ. ചെന്നായക്കളുടെ പ്രത്യേകത എന്താണ്, അതിന് വിശപ്പില്ലെങ്കിൽ കൂടി ജന്തുക്കൾ എന്ത് ചെയ്യും, ഉപദ്രവിച്ച് കൊന്നുകളയും. ബാക്കിയുള്ള മൃഗങ്ങൾ വിശക്കുന്ന അവരെ വിശപ്പ് മാറുന്നതിന് എടുത്തിട്ട് ബാക്കിയുള്ള ചിലപ്പോൾ വെറുതെ വിട്ടുനിന്ന് വരും. പക്ഷെ ചെന്നായക്കൾ ഭയങ്കര നിഷ്ക്രൂരായിട്ടുള്ള ജീവികളാണ്, അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ദീനിനെ നശിപ്പിക്കും, ഒരുത്തിന് ദീനു കൊണ്ട് ദീനിൽ പ്രശസ്തിയോ പദവിയോ ലഭിക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നാളെ പരലോകത്തെ വിചാരണ അതിശക്തമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു ഹസർ അസർ ഹദ്ദസന ഇബ്നു അബി ദിബ് മിൻ അൻ മുഹമ്മദ് ഇബ്നു ഖൈസ് അൽ മദീനി അൻ അബ്ദുറഹ്മാൻ ബിൻ യസീദ് അൻ സൗബാൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ യതഖബ്ബലു ലി ബിവാഹിദതിൻ വതഖബ്ബലു ലഹു ബിൽ ജന്ന എന്നിൽ നിന്ന് ആരാണോ ഒരു കാര്യം സ്വീകരിക്കുന്നത് അവന് സ്വർഗമുണ്ടാകും അല്ലെങ്കിൽ സ്വർഗത്തിന് ഞാൻ ജാമ്യം ഉണ്ടാകും എന്നുള്ള അവസ്ഥയിൽ ചോദിച്ചു ഖാല സൗബാൻ ഇപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മൗലയാണ് ചോദിച്ചു ഖുൽതു അന പറഞ്ഞു അന ഞാൻ ഉണ്ട് പറഞ്ഞു ഖാല അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസ്അലിൻ നാസ ശൈആ ജനങ്ങളോട് ഒന്നും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞു ജനങ്ങളോട് ഒന്നും നീ ചോദിക്കരുത് ഖാല എന്ന് പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി പറയാണ് ഫകാന സൗബാൻ യഖഉ സൗതഹു ഫകാന സൗബാൻ യഖഉ സൗതഹു സൗബാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിന്റെ ചാട്ട എങ്ങാനും താഴത്തേക്ക് വീണാൽ വഹു റാഖിബുൻ യാത്രക്കാരനായിരിക്കുമ്പോ ഫലാ യഖൂലു ലിഅഹദിൻ നാവിൽനി ഒരാളോടും പറയില്ല അവിടെ ഉള്ള ആളെടുത്ത് അത് എനിക്ക് എടുത്തു തരണമെന്ന് ഹത്താ യൻസില ഫയഖുദഹു അദ്ദേഹം ഇറങ്ങിയിട്ട് അത് എടുക്കുമായിരുന്നു തൗഹീദിന്റെ ഉന്നതമായ അവസ്ഥയാണത് തൗഹീദിന്റെ ഉന്നതമായ അവസ്ഥ നമ്മൾ ഒരുപാട് കാലം പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒരാളോടും ഒന്നും ആവശ്യപ്പെടാതിരിക്കുക എന്നുള്ളത് അത് പിന്നെ തഹ്ഖീഖു തൗഹീദിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കുന്ന അവസ്ഥ തന്റെ ദുഃഖമോ തന്റെ വിഷമങ്ങളോ പരാതികളോ ഒരാളോടും പറയാത്ത അള്ളാഹുവിനോട് മാത്രം പറയുന്ന അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന അള്ളാഹുവിൽ പൂർണ്ണമായും വരവേൽപ്പിക്കുന്ന അവസ്ഥ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ പറ്റില്ല കാരണം നമ്മൾ ജീവിക്കുന്ന മുഴുവൻ എന്തിനാണ് ഇങ്ങനെ അസ്ബാബുകളുടെ മേൽ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അധികം ജീവിക്കണത് തന്നെ എന്നാൽ അതിൽ നിന്നെല്ലാം വിട്ടിട്ട് അള്ളാഹുവിൽ മാത്രം ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ട് തൗഹീദിന്റെ തഹ്ഖീഖിന്റെ തഹ്ഖീഖു കമാലി തൗഹീദ് എന്ന് ഉലമാക്കൾ പറയാറുണ്ട് അത് ഉന്നതമായ അവസ്ഥയാണ് അത് നമ്മൾ കൂടുതൽ പഠിച്ചും ജീവിതത്തിൽ അമലുകൾ ചെയ്തിട്ടുമെല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണമാണ് മറ്റൊരു അസർ ഈ ബാബിൽ വരുന്നത് ഹദ്ദസന ഹിഷാബുനി ഉർവ അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു لأن يأخذ أحدكم حبله فيأتي الجبل فيا നിങ്ങളിൽ ഒരാൾ അവന്റെ കയർ എടുക്കുകയും فيأتي الجبل ഒരു പർവത മുകളിൽ എത്തുകയും فيأتي بحزمة من حطب على ظهره അവിടുന്ന് കിട്ടുന്ന വിറകുകൊള്ളികളെല്ലാം കെട്ടി തന്റെ മുതുകിലേറ്റി വന്ന് فبيعها അത് فبيعها അത് വിറ്റ് കച്ചവടം ചെയ്യുകയും فيستغني بثمنها അതിന്റെ പണം കൊണ്ട് അവൻ നിരാശനായി ജീവിക്കുകയും ചെയ്താൽ ഖൈറുൻ ലഹു മിൻ അൻ യസ്അല الناس اعطوا او منعوا ജനങ്ങളോട് ചോദിച്ച് ലഭിക്കുന്നതോ അല്ലെങ്കിൽ തടയപ്പെടുന്നതിനേക്കാൾ ഉത്തമം എന്താണ് അവനവൻ പോയിട്ട് ഒരു കാട്ടിൽ പോയിട്ട് കുറച്ച് വിറകെടുത്തിട്ട് ഏറ്റി കൊണ്ടുവന്നിട്ട് അത് കച്ചവടം ജീവിക്കലാണ് അതായത് ഇതും നേരത്തെ പറഞ്ഞ അദീസിന്റെ ബാക്കിയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ജനങ്ങളോട് ചോദിച്ചിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ സ്വന്തമായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരു അധ്വാനിക്കാതെ ഒന്നിനും ശ്രമിക്കാതെ ജനങ്ങളോട് എന്ത് ആവശ്യം വന്നാലും ജനങ്ങളോട് ചോദിച്ചിട്ട് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ അത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല മുസ്ലിമിന് ദില്ലത്ത് വരാൻ തരം താഴ്ന്നൊരവസ്ഥയാണത് അപ്പൊ മുസ്ലിം എപ്പോഴും അവന്റെ ജീവിതത്തിന് ഇത് കുറെ സമ്പത്ത് ഉണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം അവന്റെ ആവശ്യങ്ങൾ അവന്റെ കുറഞ്ഞ രീതിയിലാണെങ്കിലും നടന്നു പോകാൻ മറ്റൊരാളിലേക്ക് കൈ നീട്ടേണ്ടി വരാത്ത അവസ്ഥയിൽ ജീവിക്കാനുള്ള വരുമാനം എന്ത് ചെറിയ ജോലിയാണെങ്കിലും അതായത് അവന്റെ ഈമാനിന്റെ ഇസ്സത്തിന് തരം താഴാത്ത രീതിയിലുള്ള ഏത് ജോലിയാണെങ്കിലും എടുത്തിട്ട് അവൻ നിരാശനായി ജീവിക്കുക എന്നതാണ് അപ്പൊ ഇതാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള അസറുകൾ അപ്പൊ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ഈ മുൻ തവാദു അതുപോലെ തന്നെ താഴ്ന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മോശമുള്ള കാര്യമല്ല ദുനിയാവിൽ ആളുകൾ എപ്പോഴും പ്രശസ്തിയും പദവിയാണ് തേടി പോവുക പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്സത്ത് എവിടെയാണ് പരലോകത്തിലാണ് അവന്റെ വിശ്വാസവും അവന്റെ ജീവിതവും യഥാർത്ഥത്തിൽ എവിടെയാണ് പരലോകത്തിലാണ് അപ്പൊ ദുനിയാവിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിരാശനായിട്ട് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനുള്ള കാര്യം അവന് വേണം അപ്പൊ അതിനുള്ള വരുമാനം അവനുണ്ടാക്കണം അതിന് ജോലി ചെയ്യണം അല്ലെങ്കിൽ ചില ആളുകളെന്ന് കാണാം സുഹൃദ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബൗദ്ധ വിരക്തി എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയും ചെയ്യൂല എന്നിട്ട് അവിടെ ഇങ്ങനെ അതാണ് പിന്നീട് എങ്ങോട്ട് പോയത് സൂഫിയത്തായിട്ട് മാറിയത് സൂഫികൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ താമസിക്കും അവരവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുവിട്ട് ആളുകൾ കൊടുക്കുന്ന ഔദാര്യവും അതുപോലെ കാര്യങ്ങൾ മാത്രം വാങ്ങിയിട്ട് നിന്ന് ജീവിക്കുന്ന അവസ്ഥ അങ്ങനെയല്ല ഒരു മുസ്ലിമിന്റെ അവസ്ഥ ഉണ്ടാകേണ്ടത് അതാണ് ഇതിന്റെ പറയുന്നത് സുഹൃദിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നതാണ് അടുത്ത ബാബ് ബാബു ദിക്രി മൻസിലത്തിൽ ഫഖർ ദാരിദ്ര്യത്തിന്റെ ഫഖറിന്റെ സ്ഥാനത്തെ പറയുന്ന ബാബ് ഇതെല്ലാം പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് നമുക്ക് എല്ലാവർക്കും മനുഷ്യന്റെ ഇതിൽ വരുന്നുണ്ട് ഒരു ബാബ് മനുഷ്യന്റെ ഫിത്രത്ത് എന്താണ് സമ്പത്തിനോടും അധികാരത്തിനോടും പദവിയോടും ഹബ്ബുണ്ടാകും മനുഷ്യന് താല്പര്യം ഉണ്ടാകും ആർക്കാ താല്പര്യം ഇല്ലാതിരിക്കുക നല്ലൊരു വാഹനവും നല്ലൊരു വീടൊക്കെ ഉണ്ടാകും ആർക്കും താല്പര്യം ഇല്ലാതിരിക്കുക
പക്ഷേ നമ്മുടെ മുൻഗാമികൾ അവർക്ക് വീടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ കൽബിൽ അത് കയറിയിട്ടില്ല, അവരുടെ കൽബിൽ അതിനൊരു സ്ഥാനം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഈ ബാബിൽ ഒന്നാമത്തെ ഒരു ഹദീസ്, ഹദ്ദസനാ അമ്മശ് അൻ സുലൈമാൻ ഇബ്നു മസ്ഹർ അൻ ഖറശത്ത് ഇബ്നു ഹർ അൻ അബീ ദർറിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ ദർ, അബൂ ദർറെ, ഉൻദുർ അർഫ റജുലിൻ ഫിൽ മസ്ജിദ്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു അബൂ ദർ റളിയല്ലാഹു അൻഹുവോട്, മസ്ജിദിലെ ഏറ്റവും നല്ല പിന്നെ ഉന്നതമായ നല്ല വേഷത്തിലും നല്ല സമ്പത്തും ഒക്കെ ഉള്ള ആളാരാണ് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഖാല ഫനവർത്തു, അബൂ ദർ റളിയല്ലാഹു പറയാണ് ഞാൻ നോക്കി, ഫൈദാ റജുലുൻ അലൈഹുല്ല, അവിടെ ഒരു വ്യക്തിയുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രം വ്യക്തിയുണ്ട്. ഖാല ഖുൽതു ഹാദാ, റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂല ഇത് ഇയാളാണെന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഉൻദുർ ഔദാ റജുലിൻ ഫിൽ മസ്ജിദ്, മസ്ജിദിലെ ഏറ്റവും താഴ്ന്ന ദരിദ്രനായിട്ടുള്ള ആളാരാണ് നോക്കി വരാൻ പറഞ്ഞു. ഖാല ഫനവർത്തു, അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നോക്കി, ഫൈദാ റജുലുൻ അലൈഹി അഖ്ലാഖുൻ, അവിടെ ഒരു വ്യക്തിയുണ്ട് ഒരു പിന്നെ കീറിപ്പറിഞ്ഞ വസ്ത്രമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദരിദ്ര വേഷം ധരിച്ച്, ഫഖുൽതു ഹാദാ, ഇതാണെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹാദാ ഖൈറുൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി മിൻ മിൽഇൽ അർളി മിൻ ഹാദാ, അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നാളെ പരലോകത്ത് ഇങ്ങനെ സമ്പത്തുള്ള ആ ഒരു ഭൂമി നിറയെ സമ്പത്തുള്ള ആളുകളെക്കാൾ ഉത്തമനായിട്ടുണ്ടാവുക ഈ ദരിദ്രനായിട്ടൊരു വ്യക്തിയായിരിക്കും എന്ന്. അപ്പൊ സത്യത്തില് ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഒരു ഒരു എന്താ പറയുക, ഒരു ശാപമല്ല. അള്ളാഹു തആല ഒരു കൈവിട്ടു എന്നുള്ളതിന് തെളിവല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ ദാരിദ്ര്യത്തെ തേടണമെന്നല്ല, ദാരിദ്ര്യത്തിൽ രക്ഷ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒന്ന് നമ്മുടെ മേലെ വിധിച്ചാൽ നമുക്കറിയില്ല എത്ര സമ്പന്നരാണ് അവസാന മരണത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന കാലത്തേക്ക് ദരിദ്രരായി പോയിട്ടുള്ളത്, എത്ര ദരിദ്രനാണ് അള്ളാഹു തആല സമ്പത്ത് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങൾ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉയർത്തും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തും, ഇതൊന്നും നമ്മുടെ കയ്യിലെ കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായ തൃപ്തിയോടുകൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ഈമാൻ, ഒരു വിശ്വാസം, ഒരു മാനസികാവസ്ഥ നമ്മൾ നേടിയെടുക്കണം. ഒരിക്കലും അതിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല. അടുത്തൊരു അസർ, ഹദ്ദസ്നാ അൽ അമശ് അൻ അബീ സാലിഹ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. മുമ്പ് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, സമ്പത്തിന്റെ വിഷയത്തിലാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. സഹോദരങ്ങൾ, നമുക്ക് പിന്നെ നമ്മൾ ശരിക്ക് പുറത്ത് കാണാത്തോണ്ടാണ്, നമ്മളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ശരിക്ക് ഒരവസ്ഥയില്ലാത്ത ആളുകൾ, ഇപ്പോൾ നമുക്കൊക്കെ മാംസം, നമുക്ക് മാംസം കഴിക്കണം എന്ന് ആഗ്രഹിക്കും, നമുക്ക് ലഭിക്കാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടല്ലേ, നമുക്ക് ലഭിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ ഒരു മാംസത്തിന്റെ അറവുശാലയിൽ നിന്ന് അവർ വേസ്റ്റായി തള്ളുന്ന ആളുകള് സാധനങ്ങൾ അത് വാങ്ങി വേവിച്ച് കറി ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ട്, അതിനായി കാത്തിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതാണ് തുച്ഛമായ വിലക്ക് കിട്ടുക എന്നുള്ളത് കൊണ്ട് അത് വാങ്ങായിട്ട് നിൽക്കുന്ന ആളുകൾ, എന്നിട്ട് അത് നല്ല ഒരു മക്കൾക്ക് നല്ല ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ആളുകൾ ദുനിയാവിലുണ്ട്. അള്ളാഹു തആല നമുക്ക് വലിയ നിഅമത്തുകളാണ് നൽകിയിട്ടുള്ളത്, വലിയ വലിയ നിഅമത്തുകളാണ് നൽകിയിട്ടുള്ളത്. അത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. നമ്മുടെ നോട്ടം കട പോവുക, നമ്മളെക്കാൾ മുന്തിയ വസ്ത്രം ധരിക്കുന്ന, നമ്മളെക്കാൾ മുന്തിയ വാഹനമുള്ള, നമ്മളെക്കാൾ മുന്തിയ ഭക്ഷണം കഴിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കും. അപ്പൊ നമുക്ക് എന്തോന്നും? നമുക്ക് അള്ളാഹ് ഒന്നും തന്നിട്ടില്ല, ഒന്നുമില്ലാതെ തോന്നും. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക്, ആരോഗ്യത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, അഭിമാനത്തിലാവട്ടെ, എന്തിലാവട്ടെ, ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ദുനിയാവിന്റെ വിഷയത്തിൽ. അത് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ സത്യത്തിൽ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എത്ര താഴ്മയോടെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് മതിയാവില്ല. കാരണം അള്ളാഹിന്റെ നിഅമത്തുകൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയുമില്ല. അടുത്ത ബാബ്, ബാബു ശിദ്ദത്തിൽ ഇജ്തിഹാദി ഫിൽ അമൽ, അമലിൽ ഇജ്തിഹാദ് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും അധികം ഇജ്തിഹാദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. حدثنا الأعمش عن أبي صالح عن بعض أصحاب النبي صلى الله عليه وسلم النبي صلى الله عليه وسلم إلنا ترى صحابة قالوا أن النبي صلى الله عليه وسلم كان يصلي النبي صلى الله عليه وسلم رأتنا مسكير كارن دايرنو حتى تري مقدمه തൻ്റെ കാലുകളിൽ നീര് വരുന്ന അവസ്ഥയിൽ ഫഖീല ലഹു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു തഫ്അല ഹാദ വഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുത്തു തന്നതല്ലേ കഴിഞ്ഞത് വരാനിരിക്കുന്നത് പൊറുത്തു തന്നതല്ലേ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫല അകൂനു അബ്ദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ നമ്മൾ കൽബിൽ നമ്മൾ സ്വയം ചോദിക്കണം ഈ ചോദ്യം നമ്മൾ ആരെ നിസ്കരിക്കുന്നതെന്ന് അറിയോ ആരാ നിസ്കരിക്കണത് അറിയോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാളെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ആദ്യമായി പ്രവേശിക്കുന്ന സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള അള്ളാഹുവിന്റെ റസൂലാണ് ഈ നിസ്കരിക്കുന്നത് എന്നിട്ട് പറയാണ് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ എന്നുള്ളത് നന്ദിയുള്ള ഒരു അടിമ അപ്പൊ നമ്മൾ എത്രത്തോളം വേണം അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നത് നമ്മൾ ആലോചിക്കണം എത്രത്തോളമാണ് നാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുന്നത് നാം രാവിലെ എഴുന്നേൽക്കുന്നു നമുക്ക് നല്ല സൗഖ്യമുണ്ട് സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഒന്നൊന്നും ആലോചിച്ചാൽ മതി നമുക്കറിയാം രോഗികളായ ആളുകളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടു കാലം തളർന്നു പോയി കിടപ്പിലായ ആളെനിക്കറിയാം അദ്ദേഹത്തിന് രാവിലെ രാത്രി കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് പൊന്തിക്കാൻ കഴിയുന്നില്ല കാലുണ്ട് തന്നെ അറിയില്ല രണ്ടു കാലം തളർന്നു പോയ അവസ്ഥ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവന്റെ ഔദാര്യമായിട്ട് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട് ആ നിഅമത്തുകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് എത്രത്തോളമാണ് നാം നന്ദി കാണിക്കുന്നത് നമ്മൾ ആലോചിക്കണം നമ്മുടെ ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കാനുള്ള നമ്മുടെ അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് എന്തായാലും നമ്മൾ പോണെങ്കടാ മരണത്തിലേക്കാണ് പിന്നെ നമുക്ക് അമൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇത്ര അധികം അമൽ ചെയ്തിരുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ നമ്മുടെ രഹസ്യത്തിൽ പ്രധാനപ്പെട്ടിട്ടും നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള നന്ദി അങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് അടുത്തൊരു ഹദീസ് حدثنا مسعر وسفيان عن زياد بن علاقه عن المغيرة بن شعبة ان النبي صلى الله عليه وسلم كان نرت പറഞ്ഞ അതേ ജീവായതാണ് പിന്നെ വായിക്കുന്നില്ല അടുത്തത് حدثنا حماد بن يزيد عن انس بن سيرين عن امرأة مسروق مسروق تعبي بندنا അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് അന്ന മസ്റൂഖൻ كان يصلي حتى تني مقدمه تعبي ആയിരുന്ന മസ്റൂഖ് رحمه الله അദ്ദേഹം ഇതുപോലെ രാത്രി ഇന്ന് നമസ്കരിക്കുകയാണ് കാലിൽ നീര് വരുവാണെന്ന് നമസ്കരിക്കുന്നുണ്ട് وتجلس امراته خلفه അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്നുണ്ട് ഫതബിക്കി കരയുന്നുണ്ട് مما يسنو بنفسه മസ്റൂഖ് رحمه الله സ്വന്തത്തിൽ ചെയ്യുന്ന നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഭാര്യ പിന്നിലിരുന്നത് കരയാണ് ഭാര്യ പിന്നിലിരുന്നിട്ട് കരയാണ് കഷ്ടപ്പെട്ട് നമസ്കരിക്കുന്നത് കണ്ടിട്ട് എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പേരിൽ ഇവരൊക്കെ നമുക്ക് നമ്മൾ സലഫികളാണെന്ന് പറയുന്നവരാണ് സലഫുകളുടെ ജീവിതവുമായി ബന്ധപ്പെടണമെന്ന് പറയുന്നവരാണ് സലഫുകളുടെ പേരും പറഞ്ഞ് നമ്മൾ സലഫിയത്തിലാണെന്ന് വാദിക്കുന്നവരാണ് സലഫുകളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ എത്രത്തോളാണ് ബന്ധമുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കണം ഷൈത്താന്റെ ഗുറൂറിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല മുൻഗാമികൾ അവരുടെ അമലുകളിൽ കാണിച്ച ശിദ്ദത്ത് നമ്മൾ ആലോചിക്കണം അവരുടെ രഹസ്യത്തിലായിരുന്നു അത് ആളുകളെ കാണിക്കണ്ട ഒരാളുകൾ അറിയണ്ട അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ ചെയ്തിരുന്ന കർമ്മങ്ങൾ എത്രത്തോളമായിരുന്നു അവര് സൽഫുകളുടെ പ്രത്യേകത സ്വന്തം ഭാര്യ പോലും അറിയാതെ അവർ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു സ്വന്തം ഭാര്യ പോലും അറിയാതെ അവർ ദാനധർമ്മങ്ങൾ നൽകുമായിരുന്നു അവരങ്ങനെ സ്വന്തം ഭാര്യ പോലും അറിയാതെ അവർ നോമ്പു തോൽക്കുമായിരുന്നു അത്രത്തോളം അള്ളാഹുവിലേക്ക് രഹസ്യമായ അവർ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ അള്ളാഹുവിന്റെ അടുക്കൽ രഹസ്യമായിട്ട് അള്ളാഹു നീയും ഞാനും മാത്രം അറിയുന്ന കർമ്മമാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ എന്താണ് നമുക്കുള്ളത് നാം ആലോചിക്കണം നാം ഗൗരവത്തിൽ ചിന്തിക്കണം حدثنا سفيان عن حسين ابن عبد الرحمن عن ابي الضحى عن مسروق ان تميم الداري ردد هذه الها ايه حتى اصبح تميم الداري رضي الله عنه രാത്രി നമസ്കരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ വരെ ഈ ആയത്ത് തന്നെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു സൂറത്തു ജാസിയയിലെ 21-ാമത്തെ ആയത്ത് അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത് അൻ തജ്അലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ അവർ വിചാരിച്ചിരിക്കുകയാണോ അവരെയും അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ആളുകളെയും അവരുടെ ജീവിതവും മരണവും അള്ളാഹു ഒരുപോലെയാക്കുമെന്ന് സഅമയഹ്കുമൂൻ അവർ ചിന്തിക്കുന്നത് ഏറ്റവും മോശമായ കാര്യമാണ് അതായത് തിന്മ ചെയ്യുന്ന ആളുകളുടെ ജീവിതവും മരണവും അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ജീവിതവും മരണവും വ്യത്യസ്തമാണ് അവര് ജീവിക്കുന്നതിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളും അവരുടെ സമാധാനവും അവരുടെ മരണവും എല്ലാം വ്യത്യസ്തമാണ്. ഈ സഹാബി സഹാബാകളുടെ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ മത്സരിച്ച് പിന്നെ ഖുറാനിന്റെ പേജിന്റെ എണ്ണം വെച്ചിട്ടാവും ചിലപ്പോൾ നമ്മൾ പാരായണം ചെയ്യുക. സഹാബാക്കളുടെ ഖുറാൻ പാരായണം ചെയ്യും, സലഫുകളുടെ ഖുറാൻ പാരായണം, അവരെ ആയത്തുകൾ ഒരു ആയത്ത് ചിലപ്പോൾ 100, 200 തവണ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് അതിൽ നിന്ന് ചിന്തിക്കാനുള്ള കാര്യമുള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും രാത്രി നമസ്കാരത്തിൽ നിന്ന് ഫജ്ർ വരെ ഒരേ ആയത്ത് പാരായണം ചെയ്ത് നമസ്കരിക്കാറുണ്ട്. ഒരേ ആയത്ത് മാത്രം പാരായണം ചെയ്തിട്ട് അടുത്ത അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. ഹദ്ദസന സുഫിയാൻ അൻ ഹുസൈൻ അൻ അബ്ദുറഹ്മാൻ അൻ അബീ ളുഹ അൻ മസ്റൂഖ് അന്ന തമീമ ദാരി റദ്ദ ഹാദിൽ ഹയ ഹത്ത അസ്ബഹ. തമീമ ദാരി തന്നെ ഈ ആയത്ത് മറ്റൊരിക്കൽ ആവർത്തിച്ച് പാരായണം ചെയ്തു. ഏതാണ് ആയത്ത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് وَإِن تَغْفِرْ لَهُمْ فَإِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ. സൂറത്തുൽ മാഇദയിലെ 118-ാമത്തെ ആയത്താണ്. ഇതേ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മൊത്തം നമസ്കരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിചാരണ ചെയ്യുമ്പോൾ നസാറാക്കളുടെ അവസ്ഥ, അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇലാഹാക്കിയപ്പോൾ അള്ളാഹ് ചോദിക്കും ഈസാ നബിയോട്, നീയാണോ പറഞ്ഞത് എന്നെ ഇലാഹാക്കണമെന്ന്? ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞാൽ സുബ്ഹാനക്, ഞാനല്ല, ഞാൻ ഹക്കല്ലാത്ത, ഞാൻ എങ്ങനെ പറയും? അങ്ങനെ സ്വന്തം ആ ആളുകളെ കണ്ടിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയുന്ന വാക്കാണ്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അള്ളാഹുവെ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. നിനക്ക് എല്ലാ അധികാരവും ഉണ്ട് അവരുടെ മേലെ. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ശരീരത്തിന്റെ മേലെയും നമ്മുടെ എല്ലാ കാര്യത്തിന്റെ മേലെ അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. അള്ളാഹുവിന് തോന്നുകയാണ് ഇത്ര ആളുകളെ പിടിച്ച് നരകത്തിലിടണം, അള്ളാഹുത്താല ഉദ്ദേശിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ അടുക്കൽ എതിർത്ത് ചോദിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റൂല. അപ്പൊ ഇൻ തുഅദ്ദിബുഹും ഫഇന്ന ഇബാദുക്, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് എല്ലാ അധികാരവും ഉണ്ട്. വൈൻ തഗ്ഫിർ ലഹും, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസും ഹക്കീമുമാണല്ലോ എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ആയത്ത്. ഇത് സഹോദരങ്ങൾ നാം ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. നമ്മുടെ അവസ്ഥ വെച്ച് നമ്മൾ ആലോചിക്കേണ്ട ആയത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അള്ളാഹിന്റെ അടുക്കല്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേലെ തീരുമാനിക്കുന്ന വിധി നടപ്പിലാക്കുക എന്നല്ലാതെ ഒരധികാരം ദുനിയാവിലുമില്ല, പരലോകത്തുമില്ല. ദുനിയാവിലുമില്ല, പരലോകത്തുമില്ല നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഇപ്പൊ ഈ നിമിഷത്തിൽ മരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ ഈ നിമിഷത്ത് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റണമെന്ന് തീരുമാനിച്ച് പിടിച്ചിരുത്താൻ പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിന്റെ കേവലം അടിമകൾ മാത്രമാണ് നമ്മള്. അഹങ്കാരത്തിനൊരു വകയില്ല, അഹങ്കാരത്തിനൊരു വകയുമില്ല. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു തആല ഔദാര്യമായി സ്വർഗം തന്നാൽ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്ത് വേണ്ട? കഷ്ടപ്പെട്ട് കുറെ കർമ്മം ചെയ്യുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് എന്ത് വേണ്ട? ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇത് അള്ളാഹു നബിയിൽ കണക്ക് പറയാനുള്ള സാധനമാണ്, അല്ലെങ്കിൽ അള്ളാഹു നബിയിൽ വില പേശാനുള്ള കാര്യമാണ്, ആരും വിചാരിക്കണ്ട. എത്ര ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ അതൊന്നും ആവുകയില്ല. മറ്റൊരു أثر حدثنا سفيان عن علي بن الأقمر عن أبي الأحوص قال إن كان الرجل لا يطرق القسطاط طرقا تعبيرുകൾ പറയാണ് സഹാബാക്കളുടെ വീടുകളുടെ വഴികളിലൂടെ എങ്ങാനും ഒരാൾ പോവുകയാണെങ്കിൽ فيسمع لأهله دويا كدوي النحل ഈന്തപ്പന മരത്തിൽ നിന്ന് കാറ്റിലോ മറ്റോ ഉണ്ടാകുന്ന ഒരു മുരളൽ പോലെ ആ വീട്ടിൽ നിന്ന് രാത്രി കരച്ചിൽ കേൾക്കുമായിരുന്നു. സഹാബാക്കളുടെ വീടിന്റെ ഇടയിലൂടെ നടക്കുകയാണെങ്കിൽ ആ വീടിനകത്തുനിന്ന് രാത്രികളിൽ നിന്ന് ഈന്തപ്പനയുടെ മരത്തിൽ നിന്നുണ്ടാവുന്ന മുരളൽ പോലെ ശബ്ദം കേൾക്കുമായിരുന്നു. എന്നിട്ട് ഈ താബി പറയാണ്, ഫമാബാലുഹ ഉലായി, ഈ കൂട്ടരുടെ അവസ്ഥ എന്താണ്? ഇന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ എന്താണ്? അവര് ഭയപ്പെട്ടിരുന്ന കാര്യത്തെ കുറിച്ച് ഇവർ നിർഭയരാണ്. നമുക്ക് ചിന്തല്ല. സ്വഹാബാക്കൾ ഭയപ്പെട്ടിരുന്ന കാര്യത്തെക്കുറിച്ച് അന്ന് താബിഈകൾ പറയണം, അവർ ഇവരെന്താണ് നിർഭയരായി ജീവിക്കേണ്ടതാണ്. സ്വഹാബാക്കൾ അത്രത്തോളം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ദുനിയാവിന്റെ ഹഖീഖത്തും പരലോകത്തിന്റെ ഹഖീഖത്തും അള്ളാഹുവിനോടുള്ള ഹക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങൾ, നമ്മൾ പഠിക്കണം, നമ്മൾ കേൾക്കണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ അറിയണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. സത്യത്തിൽ പിശാചിന്റെയും ദുനിയാവിന്റെയും ഒറൂറ്, വഞ്ചന, ചതി നമ്മൾ അറിയാതെ നമ്മളെ പിടിച്ചു കളയും. കാലം കൂടുന്തോറും നമ്മളെ വഞ്ചിച്ചു കളയും. നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ നെയ്യത്ത് പുതുക്കിക്കൊണ്ട് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടും കൂടുതൽ കൂടുതൽ ഇബാദത്തിൽ കൂടുതൽ പുതിയ അമലുകൾ ചെയ്യാൻ, അതിന് നമ്മുടെ നമുക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. നമ്മുടെ ഉറക്കം ഒഴിവാക്കേണ്ടി വരും, നമ്മുടെ ബാക്കിയുള്ള താല്പര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും, കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കേണ്ടി വരും. നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ പിന്നെ ഇത് ഈ വാക്കൊന്ന് ആലോചിച്ച് നോക്കി, മനൂന മാ കാന ഉലൈക യഖാഫൂൻ, അവർ ഭയപ്പെട്ടിരുന്നതിനെ കുറിച്ച് ഇവർ നിർഭയരാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത ഒരു അസർ, ഹദ്ദസന അബുൽ അഷ്ഹബ് ഖാല സമീഅത്തുൽ ഹസൻ യഖൂൽ, ഹസൻ ബസ്രി പറയുന്നത് കേട്ടു, വല്ലദീന യുതൂന മാ ആതവ വഖുലൂബുഹും വജില, നൽകേണ്ടതെല്ലാം നൽകുകയും പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കുകയും കൽബിൽ ഭയമുള്ളവരായിട്ട് ഇരിക്കുന്ന ആളുകൾ എന്നുള്ള ആയത്ത്, സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത്, ഈ ആയത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, കാനു യഅമലൂന മാ അമിലു മിൻ അൻവാഇൽ ബിർരി, അവർ വ്യത്യസ്തമായിട്ടുള്ള നന്മകൾ അവർ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വഹും മുഷ്ഫിഖൂന അല്ലാ യുൻജിയഹും ദാലിക മിൻ അദാബില്ലാ, പക്ഷെ അവർ ഭയപ്പെടുന്നു അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഇതവരെ രക്ഷിക്കയില്ലയോ എന്ന്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതവർക്ക് മതിയായിട്ടില്ലയോ, ഇത് മതിയാവില്ലയോ എന്ന് ഭയപ്പെടുന്ന ആളുകളാണ് അവർ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു തീന്റെ പൊള്ളലേൽക്കുന്ന സമയത്തെങ്കിലും നരകത്തെ കുറിച്ച് ആലോചിച്ച് നഷ്ടം പറ്റിയവരുടെ അവസ്ഥയിൽ പോയി കിടക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുമോ? നഊദുബില്ല. നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമേ അറിയുള്ളൂ, അള്ളാഹുവിന്റെ കാരുണ്യ പറ്റി മാത്രം നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അതിഗൗരവമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ന അദാബ റബ്ബിക ലവാഖിഹ് എന്നുള്ള ആയത്ത് കേട്ടിട്ട് ബോധം കെട്ടു പോകണമെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ എന്താ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെടുന്നത്? അള്ളാഹുവിന്റെ നരകശിയിൽ നിന്ന് രക്ഷ ചോദിച്ചിട്ട് എത്ര കാലമായി? നരകത്തെ ഭയപ്പെട്ട് കരഞ്ഞിട്ട് എത്ര കാലമായി? നാം ചിന്തിക്കണം. ഇവിടെ നന്മ ചെയ്യുന്ന ആളുകൾ തന്നെ ഭയപ്പെടുകയാണ്, ഇതുകൊണ്ട് എന്റെ നരകശിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം മതിയാവുമോ, ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ലേ എന്ന് പേടിക്കുന്ന അവസ്ഥയാണ് എന്ന്. മറ്റൊരു റിവായത്ത്, ഹദ്ദസ്നാ മിശ്ഹർ അൻ മഅൻ ഇബ്നു അബ്ദുർ റഹ്മാൻ അൻ ഔൻ ഇബ്നു അബ്ദില്ലാ ഇബ്നു ഉത്ബത്ത് അൻ അഖീഹി ഉബൈദില്ലാ ഖാല ഖാല അബ്ദുല്ലാ ഇദാ ഹദഅത്തുൽ ഉയൂൻ ഖാമ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരിക്കണം, അബ്ദുല്ലാഹി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഫസമിഅതു ലഹു ദവിയൻ കദവിയിൻ നഹൽ, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കണ്ണ് ഉറക്കം തൂങ്ങുന്ന ആ ഒരു അവസ്ഥയിലെത്തിയാൽ, അല്ലെങ്കിൽ രാത്രിയിലെ ആ അവസാന സമയങ്ങളിൽ അദ്ദേഹം എഴുന്നേൽക്കും, എന്നിട്ട് നമസ്കരിക്കും, എന്നിട്ട് പറയാണ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈന്തപ്പന മരത്തിൽ നിന്ന് കേൾക്കുന്ന മുരളൽ പോലെ ആ കരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്. ഹദ്ദസ്ന സഈദ് ഇബ്നു ഉബൈദ് അത്താബി ഖാല സമിഅതു സഈദ് ഇബ്നു ജുബൈർ യുറദ്ദിദു ഹാദിഹിൽ ഹായ വഹുവ യഉമ്മുഹും ഫീ ശഹ്രി റമളാൻ, സഈദ് ഇബ്നു ജുബൈർ തബീഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിൽ നിന്ന് കേട്ടതായിട്ട് പറയാണ്, അദ്ദേഹം റമദാനിൽ ഇമാമായി നിന്ന് നമസ്കരിക്കുന്ന സമയത്ത്, തറാവീഹ് നമസ്കാരങ്ങളിലായിരിക്കണം അദ്ദേഹം നമസ്കരിക്കുന്ന ഇമാമായി നിൽക്കുന്ന സമയത്ത് ഈ ആയത്ത് ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്തു. ഫസൗഫ യഅലമൂന ഇദില്ല ഗലാലു ഫീ അനാഖിഹിം, അവർ മനസ്സിലാക്കും, സൂറത്ത് ഗാഫിറിലെ 70-71 ആയത്ത്, അവർ മനസ്സിലാക്കും അവരുടെ പെരടിയിൽ ചങ്ങലകൾ വീഴുമ്പോൾ. അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കും നാളെ പരലോകത്ത് നരകത്തിലായിട്ട് അവരുടെ പെരടികളിൽ ചങ്ങല വീഴുന്ന സമയത്ത് എന്ന് പറയുകയാണ്. മറ്റൊരു അസർ, ഹദ്ദസന അമശ് ഖാല കാന യഹ്യ ബിനു വസ്താബ് ഇദാ കാന ഫിസ്സല കാന്നഹു യുഖാതിബു റജുലൻ, യഹ്യ ബിനു വസ്താബ് റഹിമഹുല്ലാ, അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് ഇമാമായി നമസ്കരിക്കുക, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സമയത്ത് എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക, യുഖാതിബു റജുലൻ, ഒരാളോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും, ഒരാളോട് സംസാരിക്കുന്നത് പോലെ, അതായത് സ്വന്തത്തോട് തന്നെ ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ള ബോധത്തിലായിരിക്കും നമസ്കരിച്ചിരുന്നത്. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ, നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ, അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നാം ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം, എല്ലാ ദിവസവും ഇൻഷാല്ലാ ഒരു നമസ്കാരം ശേഷം നമുക്ക് കുറച്ചു നേരം ഈ കിതാബ് വായിക്കാം ബിദ്നില്ല. الله تعالى توفيق لكتا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين